അധ്യായം 39. ബാബയുടെ സംസ്കൃത പരിജ്ഞാനം. ശ്രുതിയും ദ്വാരകാമായിയും ബാബ മഹാസമാധി വരെ വാണരുളിയ സ്ഥലങ്ങളെന്ന നിലയിൽ അനുഗ്രഹീതങ്ങളാണ്. ബാബ ഉപകാരം ചെയ്ത ശ്രുതിയിലെ ജനങ്ങളും അനുഗ്രഹീതരാണ്. അവർക്കു വേണ്ടി ബാബ അതിവിദൂരത്തിൽ നിന്നും വന്നു. ശ്രുതി ഒരു ചെറു ഗ്രാമമായിരുന്നത് ബാബയുടെ സമ്പർക്കത്താൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ശ്രുതിയിലെ സ്ത്രീകളുടെ കറകളഞ്ഞ ബാബ ഭക്തി കാരണം അവർ അനുഗ്രഹീതരാണ്. അവർ കുളിക്കുമ്പോഴും അരയ്ക്കുമ്പോഴും ഇടിക്കുമ്പോഴും മറ്റ് വീട്ടുപ്രവൃത്തികൾ ചെയ്യുമ്പോഴുമെല്ലാം ബാബയുടെ അപദാനങ്ങൾ ശ്രുതിമധുരങ്ങളായ ഗീതങ്ങളാക്കി പാടിക്കൊണ്ടിരുന്നു. ആ ഗാനങ്ങൾ പാട്ടുപാടുന്നവർക്കും കേൾക്കുന്നവർക്കും മനഃശാന്തി നൽകി. ബാബയുടെ വ്യാഖ്യാനം. ബാബയ്ക്ക് സംസ്കൃതം അറിയാമായിരുന്നുവെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം നാനാസാഹേബ് ചന്ദ്രോക്കർക്ക് ഒരു ഗീതാശ്ലോകത്തിന് വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തപ്പോൾ എല്ലാവരും അതിശയിച്ചുപോയി. അതിൻ്റെ ചുരുക്കം സായിലീല മാസികയിൽ ബി വി ദേവ് എഴുതിയ ഒരു ലേഖനത്തിലും ബി വി നരസിംഹസ്വാമിയുടെ ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ദേവ് നാനാസാഹിബിനോട് തന്നെ അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങളാണ് ഇനി പറയുന്നത്. നാനാസാഹിബ് ചന്ദ്രോക്ക് നല്ല വേദാന്ത പരിജ്ഞാനമുള്ള ആളായിരുന്നു. ഗീതാ വ്യാഖ്യാനത്തോടു കൂടി വായിച്ചു മനസ്സിലാക്കി അതിൽ തനിക്കുള്ള പരിജ്ഞാനത്തിൽ കുറച്ച് അഹംഭാവിയുമായി. അയാൾ കരുതിയത് ബാബയ്ക്ക് ഈ വക കാര്യങ്ങളോ സംസ്കൃതമോ അറിയില്ലെന്നായിരുന്നു. അപ്പോൾ ബാബ ഒരു ദിവസം ഈ പൊള്ള പൊട്ടിച്ചു. അന്ന് ബാബയുടെ അടുത്ത് തിരക്കൊന്നുമില്ലാതെ ഭക്തന്മാർക്ക് യഥേഷ്ടം സംസാരിക്കാൻ സാധിച്ചിരുന്ന കാലമായിരുന്നു. നാന ബാബയുടെ അരികിലിരുന്നു. കാല് തലോടിക്കൊണ്ടിരിക്കെ എന്തോ പിറുപിറുത്തു. നാന എന്താ തന്നെത്താൻ പറയുന്നത് എന്ന് ബാബ ചോദിച്ചു. ഞാൻ ഒരു സംസ്കൃതത്തിലുള്ള ശ്ലോകം ചൊല്ലിയതാണ് എന്ന് നാന മറുപടിയും പറഞ്ഞു. എന്ത് ശ്ലോകം? ഭഗവത്ഗീതയിൽ നിന്നാണ് എന്ന് മറുപടി. എന്നാൽ ഉറക്കെ ചൊല്ല് എന്ന് ബാബ പറഞ്ഞു. അപ്പോൾ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം ഇങ്ങനെ ചൊല്ലി.
തദ്വിധി പ്രണിപാദേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന.
നാന, അത് മനസ്സിലായോ നിനക്ക് എന്ന് ബാബ ചോദിച്ചു. ഉവ എന്ന് നാന മറുപടിയും പറഞ്ഞു. ശരി, മനസ്സിലായെങ്കിൽ പറയൂ. നാന പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇതാണ്. സാഷ്ടാംഗ പ്രണാമം ചെയ്തും ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചും സേവിച്ചും ജ്ഞാനം എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ബ്രഹ്മത്തെപ്പറ്റി യഥാർത്ഥ വിജ്ഞാനമുള്ള ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെപ്പറ്റി ഉപദേശം തരും. ബാബ പറഞ്ഞു, നാന, എനിക്ക് ആ ശ്ലോകത്തിൻ്റെ ഒട്ടാകെയുള്ള അർത്ഥമല്ല വേണ്ടത്. ഓരോ വാക്കും അതിൻ്റെ വ്യാകരണവും അർത്ഥവും പറഞ്ഞു തരണം. അന്നേരം നാന ഓരോ വാക്കായി അർത്ഥം പറഞ്ഞു. ബാബ പറഞ്ഞു, നാന, സാഷ്ടാംഗ പ്രണാമം മാത്രം മതിയോ? നാന മറുപടി പറഞ്ഞു, പ്രണിപാദത്തിന് പ്രണാമം എന്നല്ലാതെ മറ്റ് അർത്ഥം എനിക്കറിയില്ല. ബാബ ചോദിച്ചു, പരിപ്രശ്നം എന്താണ്? നാന പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിക്കൽ. ബാബ ചോദിച്ചു, പ്രശ്നം എന്നാൽ എന്താണ്? നാന പറഞ്ഞു, അതേ അർത്ഥം തന്നെയാണ്. ബാബ ചോദിച്ചു, പരിപ്രശ്നത്തിനും പ്രശ്നത്തിനും ഒരേ അർത്ഥമാണെങ്കിൽ വ്യാസൻ എന്തിനാണ് പരി എന്ന് ചേർത്തത്? വ്യാസന് തലയ്ക്ക് ശരിയില്ലേ? നാന പറഞ്ഞു, എനിക്ക് പരിപ്രശ്നം എന്ന വാക്കിന് വേറെ അർത്ഥം അറിഞ്ഞുകൂടാ. ബാബ ചോദിച്ചു, സേവ എന്തുതരം സേവയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നാന പറഞ്ഞു, ഞങ്ങൾ സദാ ചെയ്യുന്ന തരത്തിലുള്ളത്. ബാബ ചോദിച്ചു, അത്തരം സേവ ചെയ്താൽ മതിയോ? നാന പറഞ്ഞു, അതിൽ കൂടുതൽ എന്താണ് സേവ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബാബ ചോദിച്ചു, അടുത്ത വരി ഉപദേശന്തിത്തേ ജ്ഞാനം, അതിൽ ജ്ഞാനത്തിന് പകരം വേറെ എന്തെങ്കിലും വാക്ക് ഉച്ചരിക്കാമോ? നാന പറഞ്ഞു, ആവാം. ബാബ ചോദിച്ചു, എന്തു വാക്കാണ്? നാന പറഞ്ഞു, അജ്ഞാനം. ബാബ ചോദിച്ചു, ജ്ഞാനത്തിന് പകരം അജ്ഞാനം എന്ന് ചേർത്താൽ ആ ശ്ലോകത്തിന് വല്ല അർത്ഥവും കിട്ടുമോ? നാന പറഞ്ഞു, ഇല്ല, ശങ്കരഭാഷ്യം അങ്ങനെ പദം മുറിച്ചിട്ടില്ല. അപ്പോൾ ബാബ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടെ, സാരമില്ല. അജ്ഞാനം എന്നുപയോഗിച്ച് കൂടുതൽ നല്ല അർത്ഥം വരുന്നുവെങ്കിൽ അതിന് വല്ല ആക്ഷേപവുമുണ്ടോ? നാന പറഞ്ഞു, അജ്ഞാനം എന്നും ചേർത്താൽ എങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാബ ചോദിച്ചു, കൃഷ്ണൻ എന്തിനാണ് അർജുനനെ ജ്ഞാനികളുടെയും തത്വദർശികളുടെയും അടുത്തേക്ക് പ്രണാമത്തിനും പ്രശ്നത്തിനും സേവയ്ക്കും അയക്കുന്നത്? കൃഷ്ണൻ തന്നെ തത്വദർശിയും ജ്ഞാനിയുമല്ലേ? നാന പറഞ്ഞു, അതെ, കൃഷ്ണൻ അങ്ങനെയായിരുന്നു. പക്ഷേ എന്തിനാണ് അർജുനനെ ജ്ഞാനികളുടെ അടുക്കൽ പോവാൻ നിർദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാബ ചോദിച്ചു, നിനക്കത് മനസ്സിലായിട്ടില്ലേ? നാനയുടെ അഹംഭാവം നശിച്ചു. ഗർവിൻ്റെ നെറുകയിൽ തന്നെയാണ് അടികൊണ്ടത്. എന്നിട്ട് ബാബ വ്യാഖ്യാനിക്കാൻ തുടങ്ങി, ജ്ഞാനികളെ നമസ്കരിക്കൽ മാത്രം പോരെ, സദ്ഗുരുവിൻ്റെ അടുക്കൽ സർവസ്വ ശരണാഗതി തന്നെ ആയിരിക്കണം. വെറും ചോദ്യം ചോദിക്കൽ മാത്രം പോരാ. ചോദ്യങ്ങൾ ഗുരുവെ കൊടുക്കാനോ ദുരുദ്ദേശപരമായോ തെറ്റ് കണ്ടുപിടിക്കാനോ വെറും പരീക്ഷണാർത്ഥമോ ആവരുത്. അത് ഗൗരവപൂർവം മോക്ഷസാധ്യത്തിനും ആധ്യാത്മിക പുരോഗതിക്കും മാത്രം ഉദ്ദേശിച്ച് ചോദിക്കേണ്ടതാണ്. സേവ എന്നാൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്നുള്ള മനസ്ഥിതിയോടുകൂടിയ സേവനമല്ല. ഈ ശരീരം എൻ്റേതല്ലെന്നും അതിൻ്റെ ഉടമ ഗുരുവാണെന്നും ഞാൻ ഗുരുസേവയ്ക്ക് മാത്രം നിലകൊള്ളുന്നു എന്നുള്ള മനസ്ഥിതിയിലായിരിക്കണം ആ സേവ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ സദ്ഗുരു നിനക്ക് മുൻ ശ്ലോകത്തിലെ അജ്ഞാനം എന്താണെന്ന് കാണിച്ചു തരും. ഗുരു അജ്ഞാനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നാനയ്ക്ക് മനസ്സിലായില്ല. ബാബ ചോദിച്ചു, ജ്ഞാനം ഉപദേശിക്കൽ എങ്ങനെയാണ്? അജ്ഞാനം നശിപ്പിക്കലാണ് ജ്ഞാനം. ഗീത 18:66 വ്യാഖ്യാനിച്ച് ജ്ഞാനേശ്വരിയിൽ പറയുന്നു, അല്ലയോ അർജുന, അജ്ഞാനം നശിപ്പിക്കൽ ഇപ്രകാരമാണ്, സ്വപ്നവും സുഷുപ്തിയും പോയാൽ നീ തന്നെയാവുന്നില്ലേ? അതുപോലെയാണ് ഇതും. ജ്ഞാനത്തിൽ അജ്ഞാനം നശിപ്പിക്കലല്ലാതെ വേറെ എന്താണുള്ളത്? ഇരുട്ട് നശിപ്പിക്കലെന്നാൽ വെളിച്ചമാണ്, ദ്വൈതം നശിപ്പിക്കലെന്നാൽ അദ്വൈതമാണ്. ദ്വൈതത്തെ ഇല്ലായ്മ ചെയ്യലിനെ പറ്റി നാം പ്രതിപാദിക്കുകയാണെങ്കിൽ അദ്വൈതമാണ് പ്രതിപാദിക്കേണ്ടത്. ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ വെളിച്ചത്തിൻ്റെ കാര്യമായിരിക്കും പറയുക. അദ്വൈതഭാവം അനുഭവിക്കണമെങ്കിൽ ദ്വൈതഭാവം മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതാണ് അദ്വൈതഭാവം അനുഭവത്തിൽ വരുത്തൽ. ദ്വൈതത്തിലിരുന്നു കൊണ്ട് ആർക്കാണ് അദ്വൈതത്തെപ്പറ്റി ആധികാരികമായി പറയാൻ കഴിയുക? ആ ഭാവത്തിലെത്താത്ത ഒരുവൻ അത് പറഞ്ഞു തന്നാൽ എങ്ങനെയാണ് ശ്രോതാവിന് അത് മനസ്സിലാക്കി അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയുക? പോരെങ്കിൽ ശിഷ്യനും സദ്ഗുരുവെ പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ മൂർത്തീകരണമാണ്. അവർ തമ്മിലുള്ള ഭേദം ഭാവത്തിലും ഉയർന്ന അനുഭവങ്ങളിലും വിസ്മയാവഹമായ ഉയർന്ന നിലവാരത്തിലുള്ള സാത്വിക ഗുണത്തിലും എതിരില്ലാത്ത കഴിവിലും ഐശ്വര്യയോഗത്തിലും മാത്രമാണ്. സദ്ഗുരു നിർഗുണനും സച്ചിദാനന്ദനുമാണ്. ഗുരു മാനുഷ്യരൂപം കൈക്കൊണ്ടത് ലോകോദ്ധാരണത്തിനും മാനവരാശിയെ ഉന്നമനത്തിലെത്തിക്കാനുമാണ്. പക്ഷേ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഗുരുവിൻ്റെ നിർഗുണ സ്വഭാവം അല്പം പോലും കുറഞ്ഞു പോകുന്നില്ല. ഗുരുവിൻ്റെ സ്തുതിയും ദൈവശക്തിയും ജ്ഞാനവും ഒട്ടും കമ്മി വരാതെ നിലനിൽക്കുന്നു. ശിഷ്യനും യഥാർത്ഥത്തിൽ അതേ സ്വരൂപത്തിലാണ്. പക്ഷേ അത് എത്രയോ ജന്മങ്ങളിലെ അജ്ഞാനരൂപത്തിലുള്ള സംസ്കാരങ്ങളാൽ ആവരണം ചെയ്ത് കിടക്കുന്നതിനാൽ അയാളുടെ ശുദ്ധ ചൈതന്യം അയാളുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ കാരണത്താൽ അയാൾക്ക് ഞാൻ ജീവനാണ്, ഒരു ജീവിയാണ്, കഴിവില്ലാത്തവനാണ്, ദരിദ്രനാണ് എന്നെല്ലാമുള്ള ചീത്ത സംസ്കാരം ഉണ്ടാവുന്നു. ഗുരുവിന് ഈ വക അജ്ഞാനത്തിൻ്റെ നാമ്പുകൾ നുള്ളിക്കളയാനുണ്ട്. എന്നിട്ട് വേണം ഉപദേശം കൊടുക്കാൻ. അന്തമില്ലാത്ത ജന്മങ്ങളെക്കൊണ്ട് ശിഷ്യനുണ്ടായിത്തീർന്ന ഞാൻ ജീവനാണ്, ദരിദ്രനാണ്, സാധുവാണ് എന്നിങ്ങനെയുള്ള ചീത്ത സംസ്കാരം നിർമാർജനം ചെയ്യുവാനായി ഗുരു 100 കണക്കിലുള്ള ജന്മങ്ങളെക്കൊണ്ട് നീ ദൈവമാണ്, നീ ഗംഭീരനാണ്, നീ സമ്പന്നനാണ് എന്നിങ്ങനെയുള്ള പാഠങ്ങൾ അയാളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അയാൾക്ക് ഞാൻ ദൈവമാണ് എന്ന ബോധം സ്വല്പമെങ്കിലും ഉദിക്കുന്നു. സ്ഥിരപ്രതിഷ്ഠിതമായി ശിഷ്യനിൽ കുടികൊള്ളുന്ന ഞാൻ ദേഹമാണ്, ജീവനാണ്, അഹംഭാവമാണ്, ദൈവം എന്നിൽ നിന്ന് ഭിന്നനാണ്, ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു എന്നിങ്ങനെയുള്ള ആശയങ്ങളെല്ലാം തന്നെ അയാൾ എത്രയോ മുൻജന്മങ്ങളിൽ നിന്നും ആർജിച്ച വിവരക്കേടുകളാണ്. ഈ മതിഭ്രമവും തെറ്റും വിവരക്കേടും ഈ അജ്ഞാനത്തിൻ്റെ മൂലകാരണവും നീക്കം ചെയ്യാൻ അയാൾ അന്വേഷണം തുടങ്ങണം. എങ്ങനെയാണ് ഈ അജ്ഞാനം ഉദിച്ചത്, എവിടെയാണത് എന്ന് ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് ഗുരുവിൻ്റെ ഉപദേശം. ഗുരുവിൻ്റെ ഉപദേശം ഇനി പറയുന്നവയാണ്. അജ്ഞാനത്തിൻ്റെ ഉദാഹരണം: ഒന്ന്, ഞാൻ ഒരു ജീവനാണ്. രണ്ട്, ദേഹം തന്നെയാണ് ആത്മാവ് അഥവാ ഞാൻ ദേഹം. മൂന്ന്, ദൈവം, ലോകം, ജീവൻ ഇവ വ്യത്യസ്തങ്ങളാണ്. നാല്, ഞാൻ ദൈവമൊന്നുമല്ല. അഞ്ച്, ദേഹം ആത്മാവല്ലെന്ന് അറിയാതിരിക്കൽ. ആറ്, ദൈവം, ലോകം, ജീവൻ ഇവ ഒന്നു തന്നെയാണെന്ന് അറിയായ്മ. ഈ വക തെറ്റുകൾ അയാൾക്ക് വെളിവാക്കി കൊടുത്തില്ലെങ്കിൽ ശിഷ്യന് എന്താണ് ലോകം, ദൈവം, ജീവൻ, ദേഹം എന്ന് മനസ്സിലാവുകയോ അവ തമ്മിലുള്ള പരസ്പര ബന്ധം അറിയുകയോ അവ തമ്മിൽ വല്ല ഭേദമുണ്ടോ എന്ന് ബോധ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത് അയാളെ പഠിപ്പിച്ച് അജ്ഞാനം നശിപ്പിക്കുന്നത് ജ്ഞാനത്തെ പറ്റിയ ഉപദേശമോ അജ്ഞാനത്തെ പറ്റിയ ഉപദേശമോ? എന്തിനാണ് ജ്ഞാനമൂർത്തിയായ ജീവന് ജ്ഞാനം ഉപദേശിക്കുന്നത്? ഉപദേശം അയാളുടെ തെറ്റു മനസ്സിലാക്കി കൊടുക്കാനും അജ്ഞാനം നശിപ്പിക്കാനും മാത്രമാണ്. ബാബ തുടർന്നു: ഒന്ന്, പ്രണിപാദം അർപ്പണത്തെ സൂചിപ്പിക്കുന്നു. രണ്ട്, അർപ്പണം ശരീരം, അർത്ഥം, മാനസം ഇവകളെ കൊണ്ടാണ്. മൂന്ന്, എന്തിനാണ് കൃഷ്ണൻ അർജുനനോട് മറ്റ് ജ്ഞാനികളുടെ അടുക്കൽ പോവാൻ പറഞ്ഞത്? സദ്ഭക്തൻ എല്ലാം വാസുദേവനായി കാണുന്നു. അപ്പോൾ ഏത് ഗുരുവും ഭക്തന് കൃഷ്ണൻ തന്നെയാണ്. ഗുരു ശിഷ്യനെയും വാസുദേവനായി കാണുന്നു, കൃഷ്ണൻ രണ്ടുപേരെയും ആത്മനും പ്രാണനുമായി കരുതുന്നു. ശ്രീകൃഷ്ണന് അത്തരം ഭക്തന്മാർ ഗുരുക്കളായി ഉണ്ടെന്നറിയുന്നതിനാൽ അർജുനനെ അവരുടെ അടുക്കൽ പോവാൻ നിർദ്ദേശിച്ച് അവരുടെ മഹത്വം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സമാധി മന്ദിരം നിർമ്മിക്കൽ: ബാബ തനിക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുകയോ തിരക്ക് കൂട്ടുകയോ യാതൊന്നും ചെയ്യാറില്ല. പക്ഷേ എല്ലാം സമർത്ഥമായി കൈകാര്യം ചെയ്തു. സാവധാനമെങ്കിലും സുദൃഢമായി കാര്യങ്ങൾ നടക്കുന്നത് കണ്ട് ജനങ്ങൾ വിസ്മയിച്ചു പോകും. സമാധി മന്ദിരം പണി ചെയ്തത് ഇതിനൊരു ഉദാഹരണമാണ്. നാഗ്പൂരിലെ കോടീശ്വരനായ ശ്രീമാൻ ബാപ്പു സാഹിബ് ഭൂട്ടി കുടുംബസമേതം ശ്രുതിയിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ അയാൾക്ക് അവിടെ സ്വന്തമായി ഒരു കെട്ടിടം വേണമെന്ന് ആഗ്രഹമുണ്ടായി. ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞ് ഒരിക്കൽ ദീക്ഷിത്ത് വാടയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനമുണ്ടായി. ബാബ പ്രത്യക്ഷപ്പെട്ട് അയാൾ സ്വന്തമായി ഒരു സത്രം പണിയുവാനും അതിൽ ഒരു ക്ഷേത്രം കൂടി നിർമ്മിക്കാനും പറഞ്ഞതായി കണ്ടു. അവിടെ തന്നെ ഉറങ്ങിയിരുന്ന ശ്യാമയ്ക്കും ഇതുപോലെ തന്നെ ദർശനമുണ്ടായി. ബാപ്പു സാഹിബ് ഉണർന്നു നോക്കിയപ്പോൾ ശ്യാമ കരയുന്നത് കണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു. അയാൾ അയാളുടെ സ്വപ്നത്തിൽ ബാബ അടുത്തു വന്ന് വ്യക്തമായി ക്ഷേത്രത്തോടുകൂടി ഒരു സത്രം നിർമ്മിക്കുക, എല്ലാവരുടെയും ആഗ്രഹം ഞാൻ നിർവഹിക്കാം എന്ന് പറഞ്ഞതായും ബാബയുടെ സ്നേഹമധുരമായ വാക്കുകേട്ട് വികാരാധീനനായി തൊണ്ടയിടറി കണ്ണു നിറഞ്ഞ് കരഞ്ഞു പോയതാണെന്നും മറുപടി പറഞ്ഞു. രണ്ടുപേരുടെയും സ്വപ്നം ഒരുപോലെ ആയിരുന്നതിനാൽ ബാപ്പു സാഹിബ് അതിശയിച്ചുപോയി. ധനികനായതുകൊണ്ട് അവിടെ തന്നെ ഒരു വാട നിർമ്മിക്കാൻ നിശ്ചയിച്ച് ശ്യാമയുടെ സഹായത്തോടെ ഒരു പ്ലാൻ തയ്യാറാക്കി. കാക്കാ സാഹിബ് ദീക്ഷിതും ആ പ്ലാൻ അംഗീകരിച്ചു. അത് ബാബയുടെ മുന്നിൽ വച്ചപ്പോൾ ബാബയും അതുടനെ അംഗീകരിച്ചു, അനുവാദം കൊടുത്തു, ഉടനെ പണി തുടങ്ങി. ശ്യാമയുടെ മേൽനോട്ടത്തിൽ താഴെ നിലയും ഉള്ളറയും കിണറും പണികഴിപ്പിച്ചു. ലണ്ടിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ബാബയും പല ഭേദഗതികളും നിർദ്ദേശിക്കുമായിരുന്നു. ബാക്കി പണി ബാപ്പു സാഹിബ് ജോഗിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കെ നടുക്ക് വിശാലമായ ഒരു തുറന്ന തളം വേണമെന്നും അതിൽ ഉയർന്ന വേദി വേണമെന്നും അതിലൊരു മുരളീധര വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നും ബാപ്പു സാഹിബ് ഭൂട്ടിക്ക് ഒരാശയം ജനിച്ചു. ഇത് ബാബയോട് ചോദിച്ച് അനുവാദം വാങ്ങാൻ അയാൾ ശ്യാമയോട് പറഞ്ഞു. ബാബ അതിലെ കടന്നു പോകുമ്പോൾ ശ്യാമ സംഗതി പറഞ്ഞ് അനുവാദം ചോദിച്ചു. അത് കേട്ട് ബാബ ശ്യാമയ്ക്ക് അനുവാദം കൊടുത്തത് ഇങ്ങനെയാണ്: ക്ഷേത്രം പണി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കാൻ വരും. എന്നിട്ട് വാടയെ നോക്കിക്കൊണ്ട് ബാബ തുടർന്നു, വാട പണിത് കഴിഞ്ഞാൽ നാം തന്നെ അത് സ്വന്തമായി ഉപയോഗിക്കും. നാം അവിടെ താമസിച്ചും നടന്നും കളിച്ചും അന്യോന്യം കെട്ടിപ്പിടിച്ചും സന്തുഷ്ടരായി കഴിയും. അപ്പോൾ ശ്യാമ അത് പ്രതിഷ്ഠാസ്ഥാനത്തിനുള്ള സ്ഥലം പണിക്ക് തറക്കല്ലിടാൻ പറ്റിയ ശുഭസമയമാണോ എന്ന് ചോദിച്ചു. ബാബ അതെ എന്ന് പറഞ്ഞു. ശ്യാമ ഉടനെ നാളികേരമുടച്ച് പ്രവൃത്തി തുടങ്ങി. ഉദ്ദേശിച്ചതുപോലെ പ്രവൃത്തി പൂർത്തിയാക്കുകയും മുരളീധര വിഗ്രഹമുണ്ടാക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ വിഗ്രഹം തയ്യാറാവുന്നതിന് മുമ്പ് ഒരു പുതിയ സംഭവമുണ്ടായി. ബാബയ്ക്ക് സുഖക്കേടാവുകയും അന്ത്യശ്വാസം വലിക്കാറാവുകയും ചെയ്തു. ബാബു സാഹേബിന് സങ്കടമായി. ബാബ പൊയ്പോയാൽ ലക്ഷക്കണക്കിന് ചിലവാക്കി നിർമ്മിച്ച വാടയിൽ അദ്ദേഹത്തിൻ്റെ പാദധൂളിയേറ്റ് പരിശുദ്ധമാക്കുവാൻ കഴിയില്ലല്ലോ. പക്ഷെ ബാബയുടെ അന്ത്യശാസനം, എന്നെ വാടയിൽ സൂക്ഷിക്കുക എന്ന വാക്കുകൾ ബാബു സാഹിബിനെയും ബാക്കി എല്ലാവരെയും സമാധാനിപ്പിച്ചു. യഥാസമയം ബാബയുടെ ശരീരം നടുക്കുള്ള വേദിയിൽ സ്ഥാപിച്ച് മുരളീധരൻ്റെ സ്ഥാനത്ത് ബാബ തന്നെ വന്ന് മുരളീധരനായി. വാട സമാധി മന്ദിരവുമായി. അദ്ദേഹത്തിൻ്റെ അത്ഭുതാവഹമായ ജീവിതം ആരാലും അറിയാൻ കഴിയാത്തതാണ്. ബാബയുടെ പരിശുദ്ധവും പവിത്രവുമായ ദേഹമടക്കിയ വാട നിർമ്മിച്ച ബാപ്പു സാഹിബ് ഭൂട്ടി അനുഗ്രഹീതനും ഭാഗ്യവാനുമാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.